ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ജൻധൻ ആധാർ മൊബൈൽ ഉപയോഗത്തിലൂടെ 2,00,000 കോടി രൂപയുടെ ദുർവിനിയോഗം തടയാനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിലെ നൂതന സാങ്കേതികവിദ്യ മുന്നേറ്റങ്ങൾക്ക് വിഭവങ്ങൾ സംഭാവന ചെയ്യാൻ രാജ്യത്തെ വ്യവസായ രംഗത്തിനാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. പുതിയ ഭരണ സംസ്കാരം സൃഷ്ടിക്കലാണ് മേഖലാതല അവലോകന യോഗങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വർഷത്തെ സാഹിത്യ നൊബേൽ പുരസ്കാരം നോർവീജിയൻ എഴുത്തുകാരൻ യോൺ ഫോസയ്ക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കുതിപ്പ് തുടരുന്നു. 21 സ്വർണം ഉൾപ്പെടെ 86 മെഡലുകളുമായി 4 സ്ഥാനത്ത്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് അഹമ്മദാബാദിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ന്യൂസിലന്റിന് 283 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൂതകാല പെരുമ പേർന്ന രാജസ്ഥാന് വരുംകാല ഭാരതത്തെക്കൂടി പ്രതിനിധാനം ചെയ്യാൻ കഴിയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനത്തിന്റെ പുത്തൻ ഉയരങ്ങൾ കീഴടക്കുന്നതിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റെയിൽ റോഡ് ഗതാഗത രംഗത്ത് നിലവിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ കൂടുതൽ തൊഴിലവസരങ്ങൾക്കും വിനോദസഞ്ചാരത്തിന്റെ വളർച്ചയ്ക്കും രാജസ്ഥാനിലെ പ്രാദേശിക സമ്പദ്വ്യവസ്ഥയുടെ ശാക്തീകരണത്തിനും വഴി തുറക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 5,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് രാജസ്ഥാനിൽ തുടക്കം കുറിച്ചത്. ഖജനാവ് കൊള്ളയടിക്കാൻ വഴിയൊരുക്കുന്ന സർക്കാർ സ്ഥിതിവിവര കണക്കുകളിൽ നിന്ന് 11 കോടി വ്യാജ പേരുകൾ കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ജബൽപൂരിൽ 12,600 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
11 കറോഡ് ഫർജി നാമോ കോ ഹമനെ സർക്കാരി ദഫ്തറോ സെ ഹട്ടായാ. യേ 11 കറോഡ് നാം കൌൺസേ തേ? യേ വോ നാം തേ ജിൻകാ കഭി ജന്മ ഹി നഹീ ഹുവാ താ. लेकिन सरकारी दफ्तर से खजाना लूटने का रास्ता बन गया था. कांग्रेस ने इनका झूठे नाम फर्जी नाम कागजी दस्तावेज तैयार कर दिए. ये मध्य प्रदेश और छत्तीसगढ़ की कुल आबादी है ना, उससे भी ज्यादा बड़ा आंकड़ा है 11 करोड़. ये 11 करोड़ फर्जी नाम जो सच्चे गरीब लोग हैं उनका हक छीन करके खजाना लूटने का काम हो रहा.
ജൻധൻ ആധാർ മൊബൈൽ എന്നിവയുടെ ഉപയോഗത്തിലൂടെ 2,00,000 കോടിയിലധികം രൂപ ലാഭിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. വികസന വേഗം നിലച്ചാൽ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഘട്ടത്തിലാണ് ഇന്ന് മധ്യപ്രദേശ് നിൽക്കുന്നത്. അടുത്ത 25 വർഷം പ്രധാനമാണ്. വികസിത മധ്യപ്രദേശിന് മാത്രമേ വികസിത ഇന്ത്യയിലേക്ക് നയിക്കാനാകൂ. കഠിനാധ്വാനം ചെയ്ത് ശരിയായ തീരുമാനമെടുക്കേണ്ട സമയമാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാവിയിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, നൂതന സാങ്കേതികവിദ്യ മുന്നേറ്റങ്ങൾ എന്നിവയ്ക്കാവശ്യമായ വിഭവങ്ങൾ സംഭാവന ചെയ്യാൻ രാജ്യത്തെ വ്യവസായ രംഗത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ്. എല്ലാ ആവശ്യങ്ങൾക്കും ഭരണകൂടത്തെ ആശ്രയിക്കുന്ന രീതി മാറണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിൽ 3rd ഇന്ത്യ ക്വാണ്ടം ടെക്നോളജി കോൺക്ലേവ് 2023 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെ സംഭാവനയിലൂടെ 2047 ഒരു വികസിത രാജ്യമായി ഇന്ത്യ മാറുമെന്ന് കേന്ദ്ര യുവജനകാര്യമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. സിനിമ, കായികം തുടങ്ങിയ മേഖലകളിലൂടെ ആഗോള രംഗത്ത് രാജ്യത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല യുവജനോത്സവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സിക്കിമിൽ വെള്ളപ്പൊക്കത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു. വടക്കൻ സിക്കിമിലെ ചുങ്താങ്, ലാച്ചുങ്, ലാച്ചൻ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് സൈനികർ ത്രിശക്തി കോർപ്സിന്റെ വൈദ്യസഹായവും ടെലിഫോൺ സൌകര്യവും നൽകി. ലാച്ചുങ്ങിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്ന പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കാൻ കൂടുതൽ സൈനികരെ അയക്കുമെന്ന് NDRF 2nd Battalion കമാൻഡ് ഗുർമീന്ദർ സിംഗ് പറഞ്ഞു. അതിനിടെ സംസ്ഥാനത്ത് മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നു. 23 സൈനികർ ഉൾപ്പെടെ 102 പേരെയാണ് ദുരന്തത്തിൽ കാണാതായത്. വടക്കൻ പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. ഡാർജിലിംഗ്, കലിപോങ്, ടെറായ്, ദോർസ്, ജൽപായ്ഗുഡി, അലിപുർദ്വാർ എന്നിവിടങ്ങളെയാണ് പ്രളയം സാരമായി ബാധിച്ചത്. അയൽ സംസ്ഥാനമായ സിക്കിമിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് തീസ്ത നദി കരകവിഞ്ഞൊഴുകിയതോടെ വടക്കൻ ബംഗാളിലെ നോർത്ത് ദിനാജ്പൂർ, സൌത്ത് ദിനാജ്പൂർ, കൂച്ച്ബിഹാർ ജില്ലകളിൽ സ്ഥിതി ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. മധ്യപ്രദേശിൽ വനംവകുപ്പ് ഒഴികെയുള്ള നിയമനങ്ങളിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതിനായി 1997 മധ്യപ്രദേശ് സിവിൽ സർവീസസ് ചട്ടങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തി. പോലീസിലെയും മറ്റ് സർക്കാർ ജോലികളിലെയും 35% ഒഴിവുകളിൽ സ്ത്രീകളെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
പുതിയ ഭരണ സംസ്കാരം സൃഷ്ടിക്കലാണ് മേഖലാതല അവലോകന യോഗങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണ നടപടികളുടെ വേഗത കൂട്ടാനും സുതാര്യത ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ കോഴിക്കോട് ചേർന്ന മേഖലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളുടെ അവലോകന യോഗമാണ് ഇന്ന് ചേർന്നത്. 4 ജില്ലകളെ ഉൾപ്പെടുത്തിയുള്ള പോലീസ് അവലോകന യോഗവും തുടർന്ന് നടന്നു. ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നോർവീജിയൻ എഴുത്തുകാരൻ യോൺ വോസയ്ക്ക്. മാനവികതയിലൂന്നിയ തന്റെ എഴുത്തിലൂടെ നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായി പുരസ്കാര സമിതി വിലയിരുത്തി. ഒരു റിപ്പോർട്ട്.
നാടകം, നോവൽ, കവിത, സിനിമ, ബാലസാഹിത്യം, ലേഖനം തുടങ്ങി വിവിധ സാഹിത്യരംഗങ്ങളിൽ നൽകിയ ശ്രദ്ധേയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 30 പുസ്തകങ്ങളുടെ രചയിതാവായ ഫോസെയുടെ കൃതികൾ 40 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. സമകാലിക നോർവീജിയൻ സാഹിത്യത്തിലെ അതികായനായാണ് യോൺ ഫോസെ വിലയിരുത്തപ്പെടുന്നത്. 1983 പുറത്തിറങ്ങിയ റെഡ് ബ്ലാക്ക് എന്ന നോവലിലൂടെയാണ് അദ്ദേഹത്തിന്റെ തുടക്കം. സെപ്റ്റോളജി എന്ന പേരിലുള്ള നോവൽ ത്രയം ഫോസെയ്ക്ക് ലോകമെമ്പാടും വായനക്കാരെ നേടിക്കൊടുത്തു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ സംഭവ വികാസങ്ങൾ തന്റെ എഴുത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ സാഹിത്യകാരനാണ് യോൺ ഫോസെ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഹാങ്ഷൗ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കുതിപ്പ് തുടരുന്നു. 21 സ്വർണം ഉൾപ്പെടെ 86 മെഡലുകളുമായി പട്ടികയിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. ഏഷ്യൻ ഗെയിംസിലെ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇത്. അമ്പെയ്ത്തിൽ പുരുഷ വിഭാഗം കോമ്പൌണ്ട് ആർച്ചറി ടീം ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി സ്വർണം നേടി. സ്ക്വാഷ് മിക്സഡ് വിഭാഗത്തിൽ ദീപിക പള്ളിക്കൽ, ഹരിന്ദർ പാൽ സഖ്യവും രാജ്യത്തിനായി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. വനിതകളുടെ അമ്പെയ്ത്ത് കോമ്പൌണ്ട് വിഭാഗത്തിൽ തായ്പേയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ജ്യോതി, പർണീത്, അതിഥി സഖ്യവും സ്വർണം നേടി. പുരുഷ വിഭാഗം കബഡിയിൽ ജപ്പാനെ കീഴടക്കി ഇന്ത്യ സെമിയിൽ കടന്നു. വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗം ഗുസ്തി സെമിയിൽ പൂജ ഗെലോട്ട് പരാജയപ്പെട്ടത് ഇന്ത്യൻ ക്യാമ്പിന് നിരാശ സമ്മാനിച്ചു. ഏഷ്യൻ ഗെയിംസ് ആർച്ചറി കോമ്പൌണ്ട് ടീം ഇനത്തിൽ രാജ്യത്തിനായി സ്വർണം നേടിയ വനിതാ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. താരങ്ങളുടെ അർപ്പണബോധം, ശ്രദ്ധ, പ്രകടന മികവ് എന്നിവ രാജ്യത്തിന് അഭിമാനം പകർന്നതായും കഴിവിന്റെയും കൂട്ടായ അധ്വാനത്തിന്റെയും പ്രതീകമാണ് ഈ വിജയമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ നടക്കുന്ന ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ടും ന്യൂസിലൻഡും ഏറ്റുമുട്ടുകയാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 50 ഓവറിൽ 9 വിക്കറ്റിന് 282 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 20 ഓവറിൽ 1 വിക്കറ്റിന് 154 റൺസ് എന്ന നിലയിലാണ്. പരിക്കുമൂലം ന്യൂസിലൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ ആദ്യ മത്സരത്തിൽ കളിക്കുന്നില്ല. ഇന്ത്യയുടെ ആദ്യ മത്സരം ഓസ്ട്രേലിയയ്ക്കെതിരെ ഞായറാഴ്ച ചെന്നൈയിൽ നടക്കും. CITU സംസ്ഥാന പ്രസിഡന്റും മുതിർന്ന CPM നേതാവുമായ ആനത്തലവട്ടം ആനന്ദൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. 1987, 1996, 2006 വർഷങ്ങളിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ആനത്തലവട്ടം ആനന്ദന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാരം നാളെ വൈകിട്ട് 5 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഡിജിറ്റൽ പേയ്മെന്റ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക നടപടികൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും UAE തമ്മിൽ കരാറിൽ ഒപ്പുവച്ചു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉപസ്ഥാപനമായ NBCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡും സെൻട്രൽ ബാങ്ക് ഓഫ് UAEയുടെ ഉപസ്ഥാപനമായ അൽ ഇത്തിഹാദ് പേയ്മെന്റുമാണ് കരാറിൽ ഒപ്പുവച്ചത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് 80 രാജ്യങ്ങൾ 78th UNGA യോഗത്തിൽ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. താലിബാൻ ഭരണകൂടം പുറപ്പെടുവിച്ച ഉത്തരവുകളെ അപലപിച്ച രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ നീക്കാനും സ്ത്രീകൾക്ക് തുല്യാവകാശം ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജൻധൻ ആധാർ മൊബൈൽ ഉപയോഗത്തിലൂടെ 2 ലക്ഷം കോടി രൂപയുടെ ദുർവിനിയോഗം തടയാനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിലെ നൂതന സാങ്കേതികവിദ്യ മുന്നേറ്റങ്ങൾക്ക് വിഭവങ്ങൾ സംഭാവന ചെയ്യാൻ രാജ്യത്തെ വ്യവസായ രംഗത്തിനാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. പുതിയ ഭരണ സംസ്കാരം സൃഷ്ടിക്കലാണ് മേഖലാതല അവലോകന യോഗങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വർഷത്തെ സാഹിത്യ നൊബേൽ പുരസ്കാരം നോർവീജിയൻ എഴുത്തുകാരൻ യോൺ ഫോസെയ്ക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കുതിപ്പ് തുടരുന്നു. 21 സ്വർണം ഉൾപ്പെടെ 86 മെഡലുകളുമായി നാലാം സ്ഥാനത്ത്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് അഹമ്മദാബാദിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ന്യൂസിലന്റിന് 283 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു.